ആൻസി ജോർജ് എഴുതുന്ന ലേഖനം ഈശോ എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ ആരാധനാ ചാപ്പലിൽ ഈശോയുടെ മുഖത്തേക്ക് നോക്കി ജീവിതത്തെക്കുറിച്ചുള്ള പരാതിക്കെട്ടുകൾ ഓരോന്നായി ഇറക്കി വയ്ക്കുമ്പോൾ ഒരു ചിന്ത മനസ്സിൽ വന്നു. 49:16 എടുത്ത് വായിക്കൂ കുഞ്ഞെ എന്നാരോ പറയുന്നത് പോലെ. ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത് യേശയ്യയുടെ പുസ്തകമായിരുന്നു. 49:16 തപ്പിയെടുത്തു. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. എത്ര നേരം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. സഹനങ്ങൾ പെരുമ്പറ കൊട്ടി എന്നെ ഭയപ്പെടുത്തിയപ്പോൾ ഈശോയോട് ഞാൻ ചോദിച്ചു, ഈശോ ഞാനിനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ, ബൈബിൾ തുറക്കൂ കുഞ്ഞെ. ഞാൻ തുറന്നു. എനിക്ക് കിട്ടിയ വചനം വിലാപങ്ങൾ 2:19. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. ബിരുദാനന്തര ബിരുദ പരീക്ഷയുടെ തലേദിവസം പോലും ഞാൻ വെളുപ്പിനെണീറ്റ് പഠിച്ചിട്ടില്ല. പിറ്റേ ദിവസം മുതൽ ഞാൻ വെളുപ്പിനെഴുന്നേൽക്കാൻ തുടങ്ങി. ഈശോയുമായുള്ള ഒരു പുത്തൻ സ്നേഹബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ് ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. എന്നിലെ ഒരുപാട് പോരായ്മകൾ ഈശോ എനിക്ക് കാണിച്ചു തന്നു. വീണ്ടും ഒരിക്കൽ ഞാൻ ഈശോയോട് ചോദിച്ചു, വർഷങ്ങളായി ഞാൻ എടുക്കുന്ന ഉപവാസം, നോമ്പ്, പ്രായശ്ചിത്ത പ്രവൃത്തികൾ, കുമ്പസാരം എല്ലാം സ്വർഗത്തിൻ്റെ മുൻപിൽ ഒരു വിലയും ഇല്ലാത്തതായിരുന്നുവല്ലേ? ഇനിയും ഒരു ഉത്തരം കിട്ടിയിട്ടേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അന്നും ഞാൻ കേട്ടു ആ ശബ്ദം, ബൈബിൾ തുറക്കൂ കുഞ്ഞെ. ഞാൻ തുറന്നു. ഹോസിയ 14:8. നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരള മരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. കണ്ണീരിൽ എൻ്റെ ബൈബിൾ കുതിരുന്നത് ഞാൻ അറിഞ്ഞില്ല. ഒരിക്കൽ ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ ന്യായമായ അവകാശമാണ് റിസൾട്ട് അറിയുക എന്നത്. ജീവിതമാകുന്ന എൻ്റെ പരീക്ഷയും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. ജയമാണോ തോൽവിയാണോ എന്ന് എനിക്കറിയില്ല എന്ന്. അന്ന് തന്നെ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഒരു സന്ദേശം കേൾക്കാനിടയായി. അച്ഛൻ പറയുകയാണ്, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 1 വർഷത്തെ പഠനം കഴിയുമ്പോൾ 2-ാം ക്ലാസ്സിലേക്ക് ജയിക്കും. അടുത്ത വർഷം 3-ലേക്ക്, പിന്നെ 4, 5, അങ്ങനെ. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും. നമ്മൾ ആരും തുടങ്ങിയിടത്തു തന്നെ നിൽക്കുന്നില്ല. നാം വളർന്നുകൊണ്ടിരിക്കും എന്ന്. തിരുഹൃദയ രൂപത്തിലെ ഈശോ എന്നെ നോക്കി കണ്ണിറുക്കി ചിരിച്ച്, എടി മണ്ടി, നീ എന്താണ് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കരുതിയത് എന്ന് ചോദിക്കുന്നത് പോലെ തോന്നി. ഒരിക്കൽ മകനെക്കുറിച്ചുള്ള ഭാരം നിമിത്തം മനസ്സ് കലങ്ങി മറിഞ്ഞ സമയം ഞാൻ വിശുദ്ധ ഗ്രന്ഥം തുറന്നു. ഈശോ എന്നോട് സംസാരിച്ചു. 3:2, അവിടുന്ന് പുത്രരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. ഞാൻ തിരുവചനത്തെയും ഈശോയുടെ മുഖത്തെയും മാറി മാറി നോക്കി ഈശോയോട് ചോദിച്ചു, ഇത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണോ എന്ന്. കണ്ണുനീർ കാഴ്ചയെ മറച്ചപ്പോഴും ഞാൻ ഈശോയുടെ ചിരിക്കുന്ന മുഖം കണ്ടു. വിശുദ്ധ ലിഖിതങ്ങൾ ഞാനും ആവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹെബ്രായർ 4:12. ജീവിതത്തിലെ വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതിയ പല കാര്യങ്ങളുണ്ട്. പ്രായം കൂടിയതനുസരിച്ച് ഭാഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും മാറി വന്നു. ഇന്ന് ഞാൻ ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതുന്നത് നിത്യം ജീവിക്കുന്ന വചനം തന്നെയായ യേശുവിനെ വചനത്തിലൂടെ കണ്ടുമുട്ടിയതാണ്.